بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله عند كلبنا والبالج ويروضي تغارين مدوان آي وبيت തഖ്വയോടെ ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ റമദാനിലെ മൂന്നിലൊരു ഭാഗം പിന്നിടാനുള്ള അവസരം നമുക്ക് ലഭിച്ചു. ഇനി അങ്ങോട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ഓരോ സന്ദർഭവും കൂടുതൽ കൂടുതൽ നേട്ടങ്ങളും പുണ്യങ്ങളും സ്വന്തമാക്കാനുള്ള അവസരമാണ്. യാതൊരു വീഴ്ചയും വരുത്താതെ റമദാനിൽ നാം പ്രത്യേകം ജാഗ്രത കാണിക്കുന്ന ഇബാദത്തുകളെല്ലാം, അതായത് നോമ്പിനു പുറമെ ഖുർആൻ പാരായണവും ഖിയാമും ദിക്റുകളും സദഖയും, അങ്ങനെ അള്ളാഹുവിന്റെ അരികിൽ പുണ്യം കിട്ടുന്ന എല്ലാ നന്മകളും പരമാവധി പ്രത്യേകമായി നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്ന ഒരു നിയത്തോടെ കൊണ്ടുവരാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാം അഞ്ചു കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടത് എന്ന് നമുക്കറിയാം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമായിൽ നിന്നുള്ള പ്രസിദ്ധമായ ഹദീസ് ബുനിയൽ ഇസ്ലാം അലാ ഖംസ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നുമുള്ള സാക്ഷ്യം, അതാണ് ഒന്ന്. വ ഇഖാമുസ്സല, നിസ്കാരം നിലനിർത്തുക എന്നതാണ് രണ്ട്. വ ഈതാഉസ്സകാ, സകാത്ത് നൽകുക. വൽ ഹജ്ജ്, ഹജ്ജ് നിർവഹിക്കുക. വ സൗമു റമളാൻ, റമളാനിലെ നോമ്പെടുക്കുക. ഈ അഞ്ചു കാര്യങ്ങൾ ഇസ്ലാമിന്റെ റുക്നുകളാണ് അഥവാ സ്തംഭങ്ങളാണ് എന്ന് നമുക്കറിയാം. അതിൽപ്പെട്ടതാണ് റമളാൻ. റമദാൻ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാം അതിനു മുമ്പേ നിസ്കാരവും സകാത്തും വീഴ്ച വരാത്ത ആളുകളായിരിക്കണം. നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത് ഒരു മുസ്ലിമും അതേപോലെ തന്നെ കാഫറും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസമാണ് എന്നതിനെ സംബന്ധിച്ചും നേരത്തെ ഒരിക്കൽ നാം മനസ്സിലാക്കുകയുണ്ടായി. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് സകാത്ത്, ഇബാദത്തുൽ മാലിയ, സാമ്പത്തികമായ ഒരു ആരാധന. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്ന അവന്റെ ഖുർആൻ മാലുല്ലാ എന്നാണ് ഈ ലോകത്തുള്ള മുഴുവൻ സമ്പാദ്യത്തെയും വിശേഷിപ്പിച്ചത്, അല്ലാഹുവിന്റെ സമ്പാദ്യം. അപ്പൊ അല്ലാഹുവിന്റെ സമ്പാദ്യത്തിൽ നിന്ന് അവൻ ഓശാരമായി നമുക്ക് നൽകിയതാണ് നമ്മുടെ അധ്വാനത്തിലൂടെയും അനന്തരാവകാശത്തിലൂടെയും മറ്റുള്ള പല നിലക്കും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സമ്പാദ്യങ്ങളും. നമ്മുടെ കൈവശമുള്ള നമ്മുടേത് എന്ന് നാം കരുതുന്ന നിശ്ചയിക്കുന്ന സമ്പാദ്യത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് നമുക്കറിയാം. ആ സമ്പാദ്യം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മുടെ അരികിലുള്ള സമ്പത്ത് പരിശുദ്ധമായിരിക്കണം. അതിൽ കറ പുരളാൻ പാടില്ല, കളങ്കം പറ്റാൻ പാടില്ല. കറയില്ലാതെ എങ്ങനെയാണ് ഞാനും നിങ്ങളും എത്ര ചെറിയ സമ്പാദ്യമാണെങ്കിലും ആ സമ്പാദ്യം നമ്മുടെ കൈവശം സൂക്ഷിക്കാൻ കഴിയുക? അതിലേറ്റവും നിർണായകമായത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വത്തിൽ നിർണയിച്ചിരിക്കുന്ന അവകാശികൾക്ക് അവകാശം പകവച്ചു കൊടുക്കണം. അതായത് ഔദാര്യമായി നമ്മിൽ നിന്ന് ലഭിക്കേണ്ടതല്ല സക്കാത്താണെങ്കിലും സദഖയാണെങ്കിലും, ബാധ്യതയായി ഒരു സത്യവിശ്വാസിയെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളതാണ്. സൂറത്തു ദാരിയാത്തിലെ 19-ാമത്തെ ആയത്ത്, വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, തങ്ങളുടെ ധനങ്ങളിൽ നിർണയിക്കപ്പെട്ട അവകാശമുണ്ട്. ആർക്ക്? നമുക്കല്ല, ലിസ്സാഇലി ചോദിച്ചു വരുന്നവർക്ക്, വൽ മഹ്റൂം തടയപ്പെട്ടവർക്ക്. അപ്പൊ നമ്മോട് നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ച ആരെങ്കിലും വന്നാൽ അവർക്ക് നമ്മുടെ സ്വത്തിലൊരു അവകാശമുണ്ട്, നമ്മെ അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അത് അവകാശം വന്നാൽ കൊടുത്തേ മതിയാകും. അപ്പൊ ചോദിച്ചു വരുന്ന ആളുകൾക്ക് നമ്മുടെ സമ്പാദ്യത്തിൽ അള്ളാഹു ഒരു അവകാശം വെച്ചിട്ടുണ്ട്. വൽ മഹ്റൂം ഇല്ലാത്തവൻ, അതായത് സമ്പാദ്യം ലഭിക്കാത്ത ദരിദ്രരായ ആളുകൾ, അവർ ചോദിച്ചു വന്നുകൊള്ളണം എന്നില്ല. അവരെ നമ്മൾ കണ്ടെത്തണം, നമ്മൾ അവരെ അന്വേഷിക്കണം. അത് തുടങ്ങേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. ബന്ധുത്വമുള്ളവരിൽ നിന്ന് നിങ്ങൾ ആരംഭിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള ഈ റമദാനിൽ, റമദാനിന് മുമ്പേ നാം കൃത്യമായും നിർവഹിക്കേണ്ട മാലിയായ ഒരു ഇബാദത്തുണ്ട്, അതാണ് സക്കാത്ത്. സക്കാത്തിന് റമദാനിൽ പ്രത്യേകിച്ചൊരു പ്രതിഫലമില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം തുടങ്ങി ഒരു വർഷത്തിനുള്ളിലാണ്. ആ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതുവരെയുള്ള നമ്മുടെ വരുമാനം കൃത്യമായി കണക്കാക്കണം. അതായത് വരവിനും ചെലവിനും കണക്കില്ലാത്തവനായി ഒരു സത്യവിശ്വാസി മാറാൻ പാടില്ല. കുറെ കിട്ടുന്നു, കുറെ ചെലവഴിക്കുന്നു, അതൊരു മുഅ്മിനിന്റെ സ്വഭാവമല്ല. നമുക്ക് എത്ര കിട്ടുന്നു എന്നതിന് കണക്ക് വേണം, രേഖ വേണം. എത്ര ചെലവഴിക്കുന്നു എന്നതിന് രേഖ വേണം. അപ്പോഴാണ് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുക. നമ്മുടെ അടിയന്തര ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി നമ്മുടെയും നമ്മുടെ ആശ്രയത്തിൽ കഴിയുന്ന ആളുകളുടെയും ഉപജീവനം, അതായത് ഭക്ഷണം. അതേപ്രകാരം തന്നെ നമ്മുടെ വീട്, അതിന്റെ മെയിന്റനൻസ്. അതേപോലെ തന്നെ അടിസ്ഥാന വാഹനം, അതിന്റെ മെയിന്റനൻസ്. അതോടൊപ്പം നമ്മുടെ ചികിത്സകളും അടിസ്ഥാന വിദ്യാഭ്യാസവും. ഇത്തരം കാര്യങ്ങൾ കഴിച്ചാൽ മറ്റെല്ലാം നമുക്ക് അനുവദിക്കപ്പെട്ടതാണെങ്കിൽ പോലും അത് നാം അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന സമ്പാദ്യത്തിൽ നിന്ന് അതിൽ ചെലവഴിക്കുന്ന കാര്യങ്ങളെ കിഴിക്കാൻ നിർത്തിയില്ല. അടിസ്ഥാനമായ ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളതെല്ലാം നാം കണക്കുകൂട്ടണം. നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാകും, നമ്മളത് വിനിയോഗിച്ചിട്ടുണ്ടാകും, നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടാകും, ആവശ്യങ്ങൾക്കു വേണ്ടി തന്നെയാണ്. എങ്കിൽ പോലും എത്രയാണ് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക്, ഭക്ഷണം, വസ്ത്രം, രോഗം തുടങ്ങിയതിനപ്പുറത്ത് നമ്മൾ ചെലവഴിച്ച ആ സമ്പാദ്യം എത്രയാണ് എന്ന് കൃത്യമായി ഓരോ ദിവസവും നമുക്ക് കണക്കുണ്ടാകണം, ഓരോ മാസത്തിലും കണക്കുണ്ടാകണം. വർഷം തികയുമ്പോൾ ആ കണക്ക് അള്ളാഹു നിശ്ചയിച്ച പരിധിയിൽ എത്തുമോ എന്ന് പരിശോധിക്കണം. അതായത് 590 ഗ്രാം വെള്ളിക്ക് തുല്യമായ സമ്പാദ്യം ഈ ഒരു വർഷം തികയുമ്പോൾ നമ്മുടെ ചെലവ് കഴിച്ച് ബാക്കി നമ്മുടെ കയ്യിൽ വരുന്നുണ്ടോ? അത്ര വന്നാൽ, അതിൽ കൂടുതൽ എത്ര വന്നാലും ശരി, ആ പരിധി എത്തിക്കഴിഞ്ഞ് നിസാബ് എന്ന് പറയും. നിർബന്ധമായും ഹഖ് എന്ന് വിശേഷിപ്പിച്ച ഹഖ്ഖും മഅലൂം, നിർണയിക്കപ്പെട്ട അവകാശം. എത്രയാണ് നിർണയിക്കുന്നത്? അത് അള്ളാഹു തന്നെ നിർണയിച്ചിട്ടുണ്ട്. സാധാരണ നാണ്യ സമ്പാദ്യമാണ് എങ്കിൽ 2.5% സാധാരണഗതിയിൽ. ഇനി അതൊരു നിധിയാണെങ്കിൽ 20% കൊടുക്കേണ്ടി വരും. കൃഷിയാണെങ്കിൽ ജലസേചനത്തിലൂടെ നാം ഉൽപ്പാദിപ്പിച്ചെടുത്തതാണെങ്കിൽ അതിന്റെ 5% സക്കാത്ത് കൊടുക്കണം. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഔദാര്യത്താൽ ലഭിച്ചതാണെങ്കിൽ 10% സക്കാത്ത് കൊടുക്കണം. കൃഷിയുടെ സക്കാത്ത് വിളവെടുക്കുന്ന സമയത്താണ്. ആ കാര്യവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതേപ്രകാരം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നിർണയിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ നിർബന്ധമായ സക്കാത്തിനു പുറമെ സദഖയായും നാം നൽകേണ്ടതുണ്ട്. സക്കാത്താണെങ്കിലും സദഖയാണെങ്കിലും അത് ആരംഭിക്കേണ്ടത് അടുത്ത ബന്ധുക്കളിൽ നിന്നാണ്. കുടുംബ ബന്ധമുള്ള മുവഹ്ഹിദുകളായ ആളുകളിൽ നിന്ന് സക്കാത്ത് നമ്മൾ ആരംഭിക്കണം. അതേപോലെ സദഖയാണെങ്കിൽ അള്ളാഹു കുറച്ചുകൂടി വിശാലം നൽകിയിട്ടുണ്ട്. സദഖ അത് അതിന്റെ അവകാശികൾ. സദഖയാണ് നമ്മൾ റമദാനിൽ ഏറ്റവും കൂടുതലായി വർദ്ധിപ്പിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവർ നോമ്പെടുത്താൽ അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെടുമോ എന്നത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നിസ്കാരവും സക്കാത്തും വേർപെടുത്താൻ ഇസ്ലാം അനുവദിച്ചില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സക്കാത്ത് നൽകുകയില്ല എന്ന് തീരുമാനിച്ച സക്കാത്ത് നിഷേധികളായ ആളുകൾക്കെതിരെ പടയൊരുക്കം നടത്തിയ അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബില്ലദീ യഷ്ഫൗ, വയർ നിറച്ചുണ്ണുന്നവൻ മുഅ്മിനല്ല. വജാറുഹു ജായുനിലാ ജംബൈഹി, അവന്റെ ഇരുവശങ്ങളിലും അവന്റെ അയൽവാസി പട്ടിണിയായി കിടക്കുന്നുണ്ട്. അപ്പൊ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ മുഅ്മിനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ അരികിൽ ഇനി സക്കാത്ത് കൊടുക്കാൻ മാത്രമൊന്നും സമ്പാദ്യമില്ലെങ്കിലും നമുക്ക് വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സമ്പാദ്യമുണ്ടെങ്കിൽ തന്നെ അയൽക്കാരൻ പട്ടിണി കിടന്നാൽ റബ്ബിന്റെ അരികിൽ മറുപടി പറയേണ്ടി വരും. അത് ബന്ധുവാണെങ്കിലോ രണ്ട് മറുപടി പറയേണ്ടി വരും എന്നർത്ഥം. ഖുർആൻ വളരെ വ്യക്തമായി അഖബ എന്ന ഒരു പർവ്വതത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അഖബ എന്ന് പറഞ്ഞാൽ ജബലും ഫിന്നാർ, നരകത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളാണ്. ആ പർവ്വതങ്ങളിൽ തട്ടി സിറാത്ത് പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ നരകത്തിലേക്ക് ആകർഷിക്കപ്പെടും. നരകത്തിന് അതീവ ശക്തിയുള്ള തീവ്രതയുള്ള ആകർഷണ ശക്തിയുണ്ട്. നരകം ആകർഷിക്കും. നരകത്തിന്റെ തീമലകൾ, വലിയ പർവ്വതങ്ങൾ നരകത്തിൽ നിന്നിങ്ങനെ ഉയർന്നു നിൽക്കും. ആ പർവ്വതങ്ങളെല്ലാം താണ്ടി സിറാത്ത് എന്ന പാലത്തിലൂടെ അക്കരെ കടന്ന് സ്വർഗത്തിലെത്തണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈമാൻ ഉണ്ടായിരിക്കണം. എല്ലാറ്റിനും പുറമെ ഈമാൻ ഉണ്ടായിരിക്കണമെങ്കിലും പൊതുവെ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫലഖതഹമൽ അഖബ, അഖബ നിങ്ങൾ താണ്ടിക്കടക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് സ്വർഗപ്രവേശനം തടയുന്ന വിധം നരകത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന വൻ തീമലകളാണ്. ആ മലകൾ നിങ്ങൾക്ക് താണ്ടിക്കടക്കാൻ കഴിയില്ല. എന്താണ് വമാ അദ്രാകമൽ അഖബ, അഖബ എന്താണെന്നറിയാമോ? ആ മല താണ്ടിക്കടക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാമോ? ഫഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അടിമകളെ മോചിപ്പിക്കണം. അതേപ്രകാരം തന്നെ വറുതിയുടെ നാളുകളിൽ, പ്രയാസപ്പെടുന്ന നാളുകളിൽ പാവപ്പെട്ടവന് നിങ്ങൾ ഭക്ഷണം നൽകണം. അയൽക്കാരനും കുടുംബക്കാരനുമായ പാവങ്ങളായ ആളുകൾ, അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. യതീമിന് നിങ്ങൾ ഭക്ഷണം നൽകണം. അതേപ്രകാരം തന്നെ മണ്ണ് പുരണ്ട, അതായത് തനിക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന അഗതിക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. അതിനെല്ലാം പുറമെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് ഉണ്ടായിരിക്കണം. സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബരി വതവാസൗ ബിൽമർഹമ, സബർ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുകയും കാരുണ്യം കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നരകത്തിലെ തീമലകൾ താണ്ടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. നമ്മുടെ സക്കാത്താകട്ടെ സ്വതക്കയാകട്ടെ ചിലപ്പോൾ പരസ്യമായി നൽകേണ്ടി വരും. അത് നല്ലതാണ്. ചില സന്ദർഭങ്ങളിൽ പരസ്യമായി കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും ഒരു ബോധമുണ്ടാകുന്നതും പ്രേരണയുണ്ടാകുന്നതും താല്പര്യമുണ്ടാകുന്നതും. അതിന് നിമിത്തമായതിനാൽ പരസ്യമായി നാം നൽകുന്ന സക്കാത്തും സദഖയും പ്രതിഫലാർഹം തന്നെയാണ്. എന്നാൽ രഹസ്യമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പൊതുവായി നൽകുന്നത് പരസ്യമായും, എന്നാൽ വ്യക്തികളെ കേന്ദ്രീകരിച്ച് നൽകുന്നത് കഴിവതും രഹസ്യമായിട്ടുമാണ് നാം നൽകേണ്ടത്. കാരണം ഫുഖറ എന്ന് നൽകേണ്ട കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ രഹസ്യമായി നൽകുക എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള സദഖകളാകട്ടെ സക്കാത്താകട്ടെ അതെല്ലാം നമുക്ക് പരസ്യമായിട്ടും നൽകാമെന്നർത്ഥം. ഇൻതുബ്ദു സദഖാതി ഫനഇമാഹി, നിങ്ങൾ സദഖകൾ അഥവാ സക്കാത്ത് പരസ്യമായി നൽകുമ്പോൾ അത് നല്ലതു തന്നെ. എന്നാൽ രഹസ്യമായി നൽകുന്നു അഥവാ ദരിദ്രരായ ആളുകൾക്ക് നിങ്ങൾ പ്രത്യേകമായി നൽകുന്നു എങ്കിൽ ഫഹുവ ഖൈറുല്ലക്കും, അത് രഹസ്യമായി ദരിദ്രർക്ക് നിങ്ങൾ നൽകുന്നുവെങ്കിൽ ഫഹുവ ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. വയുക്കഫിറു അൻകും മിൻ സയ്യാത്തിക്കും, അത് നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. സൂറത്തുൽ ബഖറയിലെ 271-ാമത്തെ ആയത്ത്. അപ്പോൾ നാം സദഖ നൽകണം. സദഖ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം സക്കാത്താണ്. ആദ്യമായി സക്കാത്ത് നൽകുക, പിന്നീട് സദഖകൾ നൽകുക. സക്കാത്ത് തടഞ്ഞു വെക്കുന്നവൻ സദഖ നൽകിയാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ സക്കാത്ത് കഴിഞ്ഞ വർഷത്തിനിടയിൽ നാം സക്കാത്ത് നൽകിയിട്ടുണ്ടോ, അടുത്ത വർഷത്തിനിടയിൽ സക്കാത്ത് നൽകണമെന്ന ഗൗരവബോധം നിസ്കരിക്കുന്നത് പോലെ, നോമ്പെടുക്കുന്നത് പോലെ സക്കാത്തിന്റെ കാര്യത്തിൽ നമുക്കുണ്ടോ എന്ന് നാം ചിന്തിക്കണം. വൽ മുഅ്മിനൂന വൽ മുഅ്മിൻ സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം മിത്രങ്ങളാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന സഹായികളാണ്. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. മുഅ്മിനുകളുടെ പ്രത്യേകത, അവർ നിസ്കാരം നിലനിർത്തുന്നു. അവർ സകാത്ത് നൽകുന്നു. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നു. അവർക്കാണ് അല്ലാഹു കാരുണ്യം ചൊരിയുക. അല്ലാഹു ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. അവൻ ശക്തിയുള്ളവനും അതേപോലെ തന്നെ യുക്തിമാനുമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ചൊരിയപ്പെടണമെങ്കിൽ, അവന്റെ ഇസ്സത്തും ഹിക്മത്തും നമുക്ക് അനുകൂലമായി ലഭിക്കണമെങ്കിൽ, മറ്റു ഇബാദത്തുകൾക്കൊപ്പം സകാത്ത് നൽകുക എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നതായി സൂറത്തു തൗബയിലെ 71-ാമത്തെ ആയത്തിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ്. ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹി അലൈഹി സല്ലം, അദ്ദേഹം പറയുന്നു, നബിയുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ് റസൂലേ? വഅയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ട അമലുകൾ എന്താണ് റസൂലേ? ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി സല്ലം പറഞ്ഞു, അഹബ്ബു നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടം ആരെക്കൊണ്ടാണോ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുണ്ടാകുന്നത് അവരെയാണ്. അതായത് അവൻ സഹോദരനിൽ നിന്ന് ഒരു ദുരിതം നീക്കും. ഔ യഖ്ളി അൻഹു ദൈന, അല്ലെങ്കിൽ അവന്റെ കടം വീട്ടാൻ സഹായിക്കും. ഔ യത്റുദു അൻഹു ജുആം, അല്ലെങ്കിൽ അവന്റെ വിശപ്പിനെ അകറ്റും. വല അൻഅംശി മാ ഖല്ലി ബിഹാജ, ഏതൊരുത്തൻ തന്റെ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ നടക്കുന്നുവോ, അഹബ്ബു ഇലയ്യ, അത് അല്ലാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മിൻ അൻ അഅ്തഖിഫ ഫീ ഹാദൽ മസ്ജിദ്, ഈ പള്ളിയിൽ ശഹറൻ ഒരു മാസം എഴുത്തിക്കാതിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു സഹോദരന്റെ ആവശ്യം നിറവേറ്റാൻ അവന്റെ കൂടെ നടക്കലാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹയിൽ ഉൾപ്പെടുത്തിയത് സ്വഹീഹുൽ ജാമിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ എന്തെല്ലാം പറഞ്ഞു ഇവിടെ പറഞ്ഞു ഓരോ കാര്യവും അല്ലാഹു നമുക്ക് നൽകിയ പല നമ്മുടെ അധ്വാനത്തിലൂടെ, നമ്മുടെ ബിസിനസ്സിലൂടെ, നമ്മുടെ കൃഷിയിലൂടെ, നമുക്ക് ലഭിച്ച അനന്തര സ്വത്തുക്കളിലൂടെ, ഹദിയകളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും നമ്മുടെ കൈവശം അല്ലാഹു എത്തിച്ചു തന്നിരിക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങൾ നമ്മുടെ സഹോദരങ്ങളുടെ, അയൽക്കാരുടെ, അടുത്ത ബന്ധുക്കളുടെ, പ്രയാസമനുഭവിക്കുന്നവരുടെ, കടബാധിതരുടെ, അവരുടെ പ്രയാസങ്ങളും ആവശ്യങ്ങളും, പട്ടിണി കിടക്കുന്നവരുടെ ആവശ്യങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. ഇഴ്ത്തിക്കാഫിനേക്കാൾ എനിക്കിഷ്ടം അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഇഴ്ത്തിക്കാഫിന്റെ പുണ്യമൊട്ടും കുറഞ്ഞു പോകുന്നില്ല, ഇഴ്ത്തിക്കാഫിന് തുല്യമായ. കാരണം നമ്മൾ നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഏർപ്പാടുകളും നമ്മുടെ കുടുംബവും നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന സന്ദർഭമാണ് ഇഴ്ത്തിക്കാം. അതുകൊണ്ട് തന്നെ അതിന് എത്രമാത്രം അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യതയും പ്രതിഫലവും ഉണ്ട് എന്ന് പറയേണ്ടതില്ല. അതേപോലെ പ്രതിഫലമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ പക്കൽ നിന്ന് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച സ്വത്ത്, അത് അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാതെ നമ്മുടെ കീശയിൽ നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും നമ്മുടെ മാതാപിതാക്കളും മാത്രം ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് പിശുക്ക് സംഭവിക്കരുത് എന്നുള്ളത് ഓരോരുത്തർ നന്നായി ഓർക്കണം. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ സകാത്ത് കൊടുത്തേ മതിയാകും. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖു മിൻ തയ്യിബാത്തി മാ കസബ്തും, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് വിശിഷ്ടമായതിൽ നിങ്ങൾ ചെലവഴിക്കണം. കണ്ടോ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് അള്ളാഹു അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അധ്വാനിക്കാനുള്ള ആരോഗ്യവും ബുദ്ധിയും അവസരവും സന്ദർഭവും നിങ്ങളുടെ അധ്വാനത്തിൽ വരുമാനം കിട്ടാവുന്ന സാഹചര്യവും അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അങ്ങേയറ്റത്തെ ഔദാര്യമാണ്. നിങ്ങൾ ചെലവഴിക്കണം. വമിമ്മ അഖ്റജ്നാലകും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് മുളപ്പിച്ചത് നിങ്ങളുടെ കൃഷിയാണെങ്കിലും അതിൽ മുളപ്പിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് സമ്പാദിക്കണം. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങൾ ചെലവഴിക്കുന്നതിൽ നിന്ന് മോശമായ ഒരു അജണ്ട ലക്ഷ്യം വെക്കരുത്. നിങ്ങൾ ആർക്കാണോ സകാത്ത് കൊടുക്കുന്നത്, സദഖ കൊടുക്കുന്നത്, അവരിൽ നിന്ന് ദുനിയാവിൽ പകരമായി എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന ഒരു സംഗതി നിങ്ങൾ മനസ്സിൽ മോശമായ ചിന്തകളൊന്നും വെക്കരുത്. വലസ്തു ബിആഖിരിഹി ഇല്ലാ അൻ തുഗ്മിളു ഫീ, അതേപ്രകാരം തന്നെ കണ്ണു ചിമ്മിക്കൊണ്ടല്ലാതെ എടുക്കാത്ത, നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു വസ്തു, മോശമായ ഒരു സംഗതി നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുകയും ചെയ്യരുത്. വായലമോ നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹു ഗനിയുൻ ഹമീദ്, അല്ലാഹു ധന്യനാണ്, സ്തുത്യർഹനാണ്. സൂറത്തുൽ ബഖറയിലെ 267-ാമത്തെ ആയത്ത്. അപ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതം സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ നൽകിയ വിശിഷ്ടമായ വസ്തുക്കൾ നാം ചെലവഴിക്കേണ്ടതുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, ദുനിയവിയായ നേട്ടങ്ങൾ അതിന്റെ പിറകിൽ ഉണ്ടാകരുത്. രണ്ട്, നമുക്ക് വേണ്ടാത്തത് മാത്രം കൊടുക്കുക. എനിക്കേതായാലും വേണ്ട, അതുകൊണ്ട് നീ എടുത്തോ എന്ന നിലക്ക് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമുക്കിഷ്ടമുള്ളതിൽ നിന്ന് നാം ചെലവഴിക്കണം. ലൻതനാലുൽ ബിറഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ ഒരിക്കലും നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് അനുസരിച്ച് നമുക്കറിയാം, ഇസ്ലാമിന്റെ സ്തംഭങ്ങളിലാണ് സക്കാത്ത് പെട്ടത്. നമ്മൾ ചെലവഴിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് സക്കാത്താണ്. സക്കാത്ത് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് മറ്റു ദാനങ്ങളെപ്പറ്റി നാം ചിന്തിക്കേണ്ടത്. മറ്റൊന്ന്, സക്കാത്ത് ഫർളാണ്. ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്നിങ്ങനെ സൂറത്തു തൗബയിലൂടെ സക്കാത്തിന്റെ 8 അവകാശികളെ എണ്ണി പറഞ്ഞതിന് ശേഷം അവസാനം അല്ലാഹു പറയുന്നു, ഫരീദത്തൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഫർളായിക്കൊണ്ടാണ്. വല്ലാഹു അലീമുൻ ഹക്കീം, അല്ലാഹു ഇൽമും ഹിക്മത്തുമുള്ളവനാണ്. അവൻ അറിവുള്ളവനും യുക്തിയുള്ളവനുമാണ്. അതുകൊണ്ട് സക്കാത്ത് ഫർളാണ്, നിസ്കാരം ഫർളാണ്. അപ്പൊ നിസ്കാരം ഫർള വാജിബായതുപോലെ സക്കാത്ത് വാജിബാണ്. അതിനുശേഷമാണ് നോമ്പ് വാജിബായിട്ടുള്ളത്, അതിനുശേഷമാണ് ഹജ്ജ് വാജിബായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വാജിബായി നിർബന്ധമായും നോമ്പെടുക്കാൻ നമുക്കെത്ര ശുഷ്കാന്തിയുണ്ടോ, നിസ്കരിക്കാൻ നമുക്കെത്ര ശുഷ്കാന്തിയുണ്ടോ, ഇതേപോലെ നമ്മുടെ കൈകളിലൂടെ വന്നു പോകുന്ന വരുമാനത്തിൽ നിന്ന് നാം സക്കാത്ത് നൽകാൻ അത്രയും തന്നെ ശുഷ്കാന്തി ഉണ്ടായിരിക്കണം. അത് വാജിബായ ഒരു സംഗതിയാണ്. ഖുർആൻ നിസ്കരിക്കാൻ കൽപ്പിച്ച കൂട്ടത്തിൽ അതിനോട് ചേർത്ത് എത്ര തവണയാണ് വാഖീമുസ്സലാത്ത വാതുസ്സകാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുവിൻ, സക്കാത്ത് നൽകുവിൻ. സൂറത്തു മുസ്ലിമിൽ 20-ാമത്തെ ആയത്ത്. ഒരുപാട് ആയത്തുകളിൽ ഇതേ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ റുക്കുനുകളിൽ മൂന്നാമതായി എണ്ണി പറഞ്ഞ് നമ്മൾ വായിച്ചു, വാഖീമുസ്സലാത്ത വാതുസ്സകാത്ത വാതിയു റസൂല ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകണമെങ്കിൽ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും വേണം, റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. സൂറത്തു നൂറിലെ 56-ാമത്തെ ആയത്ത്. മുസ്ലിങ്ങൾക്കൊരു നാട്ടിൽ അല്ലാഹു സ്വാധീനം തന്നും, അവിടെ മുസ്ലിമിന്റെ ഭരണാധികാരി ഉണ്ടായി. ഒരാൾക്കൊരു നാട്ടിൽ സ്വാധീനം കിട്ടി, ഭരണം ലഭിച്ചാൽ ആദ്യം നടത്തേണ്ട പ്രവർത്തനം എന്താണെന്ന് അറിയാമോ? അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സലാത്ത വആതു സക്കാത്ത, ഭൂമിയിൽ നിങ്ങൾക്ക് അവൻ സൗകര്യം നൽകിക്കഴിഞ്ഞാൽ നിസ്കരിക്കണം, സക്കാത്ത് നൽകണം. നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലില്ലേ? ഉണ്ട്. സക്കാത്ത് നൽകാനുള്ള സൗകര്യമില്ലേ? ഉണ്ട്. അതൊന്നും തടയപ്പെടുന്നില്ലെന്ന് മാത്രമല്ല അതിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള സാഹചര്യവുമാണ്. അള്ളാഹു നൽകിയ ഈ സൗകര്യത്തെ, ഭൂമിയിൽ അള്ളാഹു നമുക്ക് സൗകര്യം നൽകിയാൽ, നമുക്ക് നിർഭയത്വം നൽകിയാൽ, നമുക്ക് സമ്പാദിക്കാനുള്ള അവസരം നൽകിയാൽ, ആരോഗ്യം നൽകിയാൽ, കൃത്യമായി നിസ്കരിക്കുകയും നിങ്ങൾ സക്കാത്ത് നൽകുകയും ചെയ്യണമെന്ന് സൂറത്തുൽ ഹജ്ജിലെ 41-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരോടും അഥവാ സകല സത്യവിശ്വാസിനികളോടും അള്ളാഹു കൽപ്പിക്കുന്നു, വാഖിമുസ്സലാത്ത വആതീന സകാത്ത വആതീനല്ലാഹ വറസൂല. സൂറത്തുൽ അഹ്സാബിൽ 33-ാമത്തെ ആയത്തും സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, ഓ സ്ത്രീകളെ, നിങ്ങളുമാർ നിസ്കരിക്കണം, നിങ്ങളുമാർ സക്കാത്ത് കൊടുക്കണം. പല സ്ത്രീകളുടെയും വിചാരം സക്കാത്ത് ആണുങ്ങൾ കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. ഒരുപക്ഷെ അവരുടെ കയ്യിൽ സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള ആഭരണങ്ങൾ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ പണം തന്നെ ഉണ്ടായിരിക്കും. ഏതെങ്കിലും നിലയിൽ അനന്തരാവകാശമായോ മറ്റു നിലക്കോ അവരുടെ അനുവദിക്കപ്പെട്ട ജോലികളിലൂടെയോ അവർ നേടിയെടുത്ത സമ്പാദ്യങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത് പുരുഷന്മാരാണ് എന്ന തെറ്റിദ്ധാരണയിൽ സ്ത്രീകൾ പലപ്പോഴും സക്കാത്തിനെ പറ്റി ചിന്തിക്കാറില്ല. എന്നാൽ നിസ്കാരത്തിൽ കണിശത കാണിക്കുന്നത് പോലെ സക്കാത്തിലും കണിശത കാണിക്കണമെന്നാണ് ഖുർആനിന്റെ നാം ഈ ഓതിക്കേട്ട ആയത്തുകളെല്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ ദാവത്തിനു വേണ്ടി ഒരാൾ ഇറങ്ങിയാൽ തൗഹീദിലേക്കാണ് ക്ഷണിക്കേണ്ടത്. രണ്ടാമതായി നിസ്കരിക്കാനാണ്. തൗഹീദും നിസ്കാരവും സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ക്ഷണിക്കേണ്ടത് വയൂത്തു സക്കാത്ത്, സക്കാത്ത് നൽകണം എന്നതിലേക്ക് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരാൾക്കെതിരെ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള ഉപാധി അയാൾ നിസ്കരിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്ന് ഇസ്ലാം അനുവദിച്ച സന്ദർഭങ്ങളിലെ യുദ്ധങ്ങളുടെ നിയമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പോലും നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യനാട്ടിലേക്ക് യമനിലേക്ക് ദാവത്ത് നടത്താൻ വേണ്ടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നീ അവരോട് ആദ്യമായി പറയേണ്ടത് അല്ലാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. അത് സ്വീകരിച്ചാൽ അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കാൻ പറയണം. അത് കഴിഞ്ഞാൽ അഞ്ചു നേരത്തെ നമസ്കാരം അവർ സ്വീകരിച്ചാൽ അവരുടെ സമ്പാദ്യത്തിൽ അള്ളാഹു സകാത്തായി നൽകൽ ഫർളായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം നീ അവരെ അറിയിക്കണം. തൂഖദു മിൻ അഗ്നിയായിഹിം വതുറദ്ദു ഇലാ ഫുഖറായിഹിം, മുവഹ്ഹിദുകളായ മുഅ്മിനുകളിലെ ധനികരിൽ നിന്ന് മുവഹ്ഹിദുകളായ പാവപ്പെട്ടവരിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ട, അവരിലേക്ക് കൊടുക്കേണ്ട, അവർക്ക് റദ്ദ് ചെയ്യണം. റദ്ദ് ചെയ്യുക എന്നൊരു പ്രയോഗമാണ്. മടക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എത്തേണ്ടത് അവിടെയാണ്, നമ്മുടെ കയ്യിലല്ല സൂക്ഷിക്കേണ്ടത്. അപ്പോൾ മുഅ്മിനുകളായ മുവഹ്ഹിദുകളായ സത്യവിശ്വാസികളിൽ നിന്ന് എന്തു ചെയ്യണം? സക്കാത്ത് സ്വീകരിക്കുകയും എന്നിട്ട് സത്യവിശ്വാസികളും മുവഹ്ഹിദുകളുമായ പാവങ്ങളിലേക്ക് അത് മടക്കണം. അവരാണ് അവകാശികൾ, യഥാർത്ഥ അവകാശികളിലേക്ക് അത് എത്തിക്കുകയും വേണമെന്ന് മുത്തഫഖുൻ അലൈഹിയായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാമും കുഫറും തമ്മിലുള്ള വ്യത്യാസമാണ് സക്കാത്ത്, ഈമാനും നിഫാഖും തമ്മിലുള്ള വ്യത്യാസമാണ് സക്കാത്ത്, തഖ്വയും ഫുജൂറും തമ്മിലുള്ള വ്യത്യാസമാണ് സക്കാത്ത്. അതായത് മുസ്ലിമായവനെ സക്കാത്ത് കൊടുക്കും, ഈമാൻ മുഅ്മിനായവനെ സക്കാത്ത് കൊടുക്കും, തഖ്വയുള്ളവനെ സക്കാത്ത് കൊടുക്കും. സക്കാത്ത് കൊടുക്കാത്തവൻ അവൻ തീർച്ചയായിട്ടും സക്കാത്തിനെയും നിസ്കാരത്തെയും വിഭജിച്ചവനാണ്. സക്കാത്തിനെയും നിസ്കാരത്തെയും രണ്ടായി കാണുന്നവനോട് ഞാൻ യുദ്ധം ചെയ്യും. ഒരൊട്ടകത്തിന്റെ മൂക്കുകയറാണ് സക്കാത്തിലേക്ക് ലഭ്യമാകാനുള്ളതെങ്കിലും ഞാനത് പോരാട്ടം നടത്തി തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു ഗൗരവത്തോടെ സംസാരിച്ച് നമുക്കറിയാം. യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്, പലിശ അല്ലാഹു മായിച്ചു കളയുന്നു, സക്കാത്തിനെയും സദഖയെയും അല്ലാഹു വളർത്തുന്നു. സക്കാത്ത് നിലനിൽക്കുന്ന ഒരു നാട്ടിൽ സാമ്പത്തികമായി ഒരിക്കലും താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഒരു മാന്ദ്യമുണ്ടാവുകയില്ല. സക്കാത്തില്ലാത്തതുകൊണ്ടും പലിശ വ്യവസ്ഥ അതിരുവിട്ടതുകൊണ്ടുമാണ് നമ്മുടെ നാട്ടിൽ സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സക്കാത്ത് നൽകുമ്പോൾ എന്താണ്, ഒരാ പണമുള്ളവൻ സക്കാത്ത് നൽകുമ്പോൾ അതില്ലാത്തവന്റെ കയ്യിലെത്തും. അവൻ അത് അവന്റെ മാർക്കറ്റിലേക്ക് അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ നേരത്തെ സക്കാത്ത് കൊടുത്തവന് അവന്റെ ബിസിനസ് നടക്കും, അവന് ലാഭമുണ്ടാകും. സക്കാത്ത് ഒരിക്കലും ഭൗതികമായി പോലും നഷ്ടമാകുന്നില്ല. ഭൗതികമായും പാരിത്രികമായും സക്കാത്ത് കൊടുത്താലും സദഖ കൊടുത്താലും അതവന് നേട്ടം തന്നെയാണ്. കാരണം സക്കാത്തോ സദഖയോ ഒരുത്തന്റെയും ധനത്തിൽ കുറവ് വരുത്തിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസ്സദഖത്തു തുതുഫിഉൽ ഖതിയ കമാ യുതുഫിഉൽ മാഉന്നാർ, വെള്ളം തീക്കെടുത്തുന്നത് പോലെ സദഖ പാപങ്ങളെ മായ്ച്ചു കളയും. പാപങ്ങൾ മായ്ക്കാതെ എങ്ങനെയാണ് നരകമോചനം കിട്ടുക? നരകമോചനം കാത്താണ് റമദാനിൽ നമ്മൾ സജീവമാകുന്നത്, ഉത്തഖാവു മിനനാറിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയാണ്. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടണം. പാപങ്ങൾ മായ്ക്കപ്പെടണമെങ്കിലുള്ള ഷർത്താണ് സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. നാം കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നത് പോലെ തന്നെ കൃത്യമായി സക്കാത്ത് കൊടുക്കുകയും ചെയ്താലാണ് നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുക എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം സക്കാത്ത് നൽകാതിരുന്നാലുള്ള അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നും കൃത്യമായി തന്നെ നാം തിരിച്ചറിയണം. അംറു ബിൻ ഷുഅയ്ബ് അദ്ദേഹം പിതാമഹനിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അന്നമ്രഅത്തൻ അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാഹാ ഇബ്നത്ത ലഹ, നബിയുടെ അരികിലേക്ക് ഒരു സ്ത്രീ വന്നു, അവരുടെ മകൾ കൂടെയുണ്ട്. വഫിയതി ബിനതിഹാ മിസ്കതാനി മിൻ ദഹബ്, സ്വർണത്തിൽ നിന്നുള്ള രണ്ട് വളകൾ ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. ഫഖാല ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടിയോട് ചോദിച്ചു, അതുഅതീന സകാത്ത ഹാദാ, നീ ഈ വളകൾക്ക് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? രണ്ട് വളകളാണ് അവളുടെ കയ്യിലുള്ളത്, അപ്പോൾ അത് തന്നെ സക്കാത്തിന് അർഹമായ തക്കവണ്ണമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും നീ ഇതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. കാലത്ത് ആ സ്ത്രീ പറഞ്ഞു, ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല. കാല അദ്ദേഹം ചോദിച്ചു, അയസുറുക്കി അൻ യുസവ്വിറക്കില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമത്തി സിവാറൈനി മിന്നാർ, നീ സന്തോഷിക്കുന്നവളാണോ പരലോകത്ത് വെച്ച് ഈ രണ്ട് സ്വർണവളകളുടെ സ്ഥാനത്ത് നരകത്തിൽ നിന്നുള്ള രണ്ട് തീക്കട്ടകൾ ആഭരണങ്ങളായി നിങ്ങളെ അണിയിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ അവർ ആ രണ്ട് വളകളും ഊരിക്കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം ഗൗരവമേറിയതാണ്. ആഭരണമായിട്ടാണ് സമ്പാദ്യം നമ്മുടെ കയ്യിലുള്ളതെങ്കിലും സക്കാത്ത് കൊടുക്കണം. പത്തര പവനുണ്ടായിട്ടും സക്കാത്ത് കൊടുക്കാത്തവരിൽ ആ ആഭരണം തകിടുകളാക്കി മാറ്റുകയും ചുട്ടുപഴിപ്പിക്കുകയും നെറ്റിയിലും പാർശ്വങ്ങളിലും അതുകൊണ്ട് ഇസ്തിരി വെക്കും. നരകത്തിൽ നാളെ തീവളകൾ ധരിക്കേണ്ടി വരും, തീയുടെ മാലകൾ അണിയേണ്ടി വരും, തീയുടെ കമ്മലുകൾ അണിയേണ്ടി വരും, തീയുടെ മൂക്കുത്തികൾ അണിയേണ്ടി വരും. എന്തുകൊണ്ട്? തങ്ങൾക്ക് ഏതെല്ലാം വഴിയിലൂടെ ലഭ്യമായതാണെങ്കിലും, ഭർത്താക്കന്മാർ വാങ്ങിത്തുന്നതാണെങ്കിലും, സ്വന്തം സമ്പാദ്യത്തിൽ നിന്നുള്ളതാണെങ്കിലും, പിതാവ് ഓശാരമായി നൽകിയതാണെങ്കിലും, അനന്തരമായി ലഭിച്ചതാണെങ്കിലും, തങ്ങളുടെ കയ്യിൽ വന്ന ആഭരണങ്ങൾ അത് സക്കാത്ത് കൊടുക്കാൻ മാത്രം എത്തിയതാണോ എന്ന് പരിശോധിക്കാൻ ഓരോ സ്ത്രീയും, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ സഹോദരിമാർ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഓരോ കുടുംബനാഥനും നന്നായി ചിന്തിക്കുക. വല്ലദീന യക്നിസൂന സഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാ, സ്വർണവും വെള്ളിയും സനത് നിധിയായി സൂക്ഷിക്കുന്നവർ അതേപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവർ, തഫ്സീറുകളിലെല്ലാം കാണാം സക്കാത്ത് കൊടുക്കാത്തവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് അവരെ സന്തോഷം അറിയിക്കുക. എന്നാണ് വേദനയേറിയ ശിക്ഷ എന്നറിയാമോ? യൗമ യുഹ്മ അലൈഹ ഫീ നാരി ജഹന്നം, ആ ആഭരണങ്ങളിൽ, ആ സ്വർണത്തിൽ, ആ വെള്ളിയിലായി അവർ നരകത്തിൽ പഴുപ്പിക്കപ്പെടും. ഫതുഖുവാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, ആ സ്വർണവും വെള്ളിയും അവരുടെ നെറ്റിത്തടങ്ങളിലും അവരുടെ പാർശ്വങ്ങളിലും അവരുടെ മുതുകിലും തീക്കട്ടകളിൽ, നരകത്തിലെ തീയിൽ ഇസ്തിരി വെക്കപ്പെടും. ആദാമാ കനസ്തും ലി അംഫുസിക്കും, ആ ഇസ്തിരി വെക്കുകയും 72 മുഴം കട്ടിയുള്ള 42 മുഴം കട്ടിയുള്ള 70 മുഴം കട്ടിയുള്ള 100 മുഴം കട്ടിയുള്ള തൊലികൾ ഇസ്തിരി വെക്കപ്പെട്ട് വെന്തുരുകയും വേദനയിൽ പുളഞ്ഞ് വാവിട്ട് കരയുകയും ചെയ്യുന്ന ആ സമയത്ത് അവരോട് പറയും, ഇത് നിങ്ങൾ ദുനിയാവിൽ സമ്പാദിച്ചു വെച്ച സമ്പാദ്യമാണ്. അതുകൊണ്ട് സമ്പാദ്യം അത് നിക്ഷേപമാക്കി വെച്ചവർ, അത് നിധിയായി സൂക്ഷിച്ചു വെച്ചവർ, തന്റെ നിക്ഷേപത്തിലേക്ക് സ്വത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നവർ അതിന് സക്കാത്ത് കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ലെങ്കിൽ, എത്രമാത്രം നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ, ലക്ഷാധിപതികളും കോടിപതികളുമായി മാറിയിട്ടുണ്ടോ, അത്രയേറെ തകിടുകൾ നാളെ നരകത്തിൽ പഴുപ്പിക്കുകയും എന്നിട്ട് നെറ്റിയിലും പാർശ്വങ്ങളിലും മുതുകുകളിലും അത് മുഖേന ഇസ്തിരി വെക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു നിമിഷം നമ്മുടെ വരുമാനത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജോലിയിലൂടെ, നമ്മുടെ കച്ചവടത്തിലൂടെ, നമ്മുടെ കൃഷിയിലൂടെ, നമ്മുടെ വ്യത്യസ്തമായ വ്യാപാര മാർഗങ്ങളിലൂടെ നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു എത്തിച്ച സമ്പാദ്യങ്ങൾ ഒരുപക്ഷെ നമ്മളത് ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ അത് എത്തിയിരുന്നു, നമ്മുടെ ഉടമാവകാശത്തിൽ, നമ്മുടെ മിൽക്കിയത്തിൽ അതുണ്ടായിരുന്നു. ആ സമ്പാദ്യത്തെക്കുറിച്ച് അത് സക്കാത്ത് നൽകി ശുദ്ധീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഇല്ലയോ, ഇത് ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ കേട്ട ആയത്ത്, നിങ്ങൾ അവരിൽ നിന്ന് സദഖ സ്വീകരിക്കണം, സക്കാത്ത് സ്വീകരിക്കണം. തുതഹീറുഹും വതുസക്കീഹും, അത് അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും. വരുമാനമില്ലാത്ത ആരുമില്ല. ചെറുതാണെങ്കിലും നമുക്ക് വരുമാനമുണ്ട്. ആ വരുമാനം ശുദ്ധീകരിക്കപ്പെട്ടതാണോ, സംസ്കരിക്കപ്പെട്ടതാണോ, ഇത് ഓരോ ദിവസവും ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ സ്വാഹിബി ദഹബിൻ വലാ ഫില്ല ലാ യുഅദീ മിൻഹ ഹഖഹ, ഏതൊരുത്തൻ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അധിപനാണോ എന്നിട്ട് അതിന്റെ സക്കാത്ത് അവൻ നൽകുന്നില്ലയോ, ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമ സുഫിഹത്ത് ലഹു സഫായിഹു മിന്നാർ, ആ സ്വർണവും വെള്ളിയും ഖിയാമത്ത് നാളിൽ നരകാഗ്നിയിൽ നിന്നുള്ള തകിടുകളായി പരത്തപ്പെടാതിരിക്കില്ല. ഫഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നം, എന്നിട്ട് നരകത്തിന്റെ അഗ്നിയിൽ അത് ചുട്ടുപഴിപ്പിക്കപ്പെടും. വയുക്വാ ബിഹാ ജംബുഹു വജബീനുഹു വലഹറുഹു, അവന്റെ പാർശ്വവും അവന്റെ നെറ്റിത്തടവും അവന്റെ മുതുകും ആ അതുകൊണ്ട് ഇസ്തിരി വെക്കപ്പെടും. കുല്ലമാ ബറുദത്ത് ഉഹൈദത്തലഹു, അങ്ങനെ ആ തകിടുകൾ തണുത്തു പോകുമ്പോഴെല്ലാം വീണ്ടും ഇത് ആവർത്തിക്കും. തീയിൽ വെച്ച് വീണ്ടും പഴിപ്പിക്കും, എന്നിട്ട് വീണ്ടും ഇസ്തിരി വെക്കും. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫസന, അങ്ങനെ ഇസ്തിരി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവസത്തിന്റെ വലുപ്പം 50,000 വർഷത്തിന്റെ വലുപ്പമാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള 50,000 വർഷമാണ്. കാന മിഖ്ദാറുഹു 50 അൽഫസന, 50,000 വർഷം. അങ്ങനെ ഹത്തായുഖ്ലാ ബൈനൽ ഇബാദ്, അവർ തന്റെ അടിമകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുന്നതുവരെ. ഫയുറാ സബീല, ഒന്നുകിൽ അവൻ അവന്റെ വഴി അവസാനം നിർണയിക്കും. ഇമ്മാ ഇലൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തിലേക്ക്, വഇമ്മാ ഇലൻ നാർ, അല്ലെങ്കിൽ നരകത്തിലേക്ക്. അതായത് ഖബറിൽ വെച്ച് ഇപ്രകാരം ശിക്ഷയുണ്ടാകും. നരകത്തിൽ വീഴുന്ന ചില ആളുകൾ തൗഹീദുള്ളവരാണെങ്കിൽ പിൽക്കാലത്ത് അവർ സ്വർഗത്തിലേക്കെത്തും. പക്ഷേ സ്വർഗത്തിലേക്കെത്തുന്ന നാളുവരെയും സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ നരകത്തിൽ വെച്ച് അവർക്ക് സ്വർഗം നിർണയിക്കപ്പെടുന്ന കാലമത്രയും അവർ ആ നരകത്തിൽ പഴുപ്പിക്കപ്പെടും. സ്വർഗം നിർണയിക്കപ്പെടുന്നില്ലെങ്കിലോ അനശ്വരമായി സക്കാത്ത് കൊടുക്കാത്ത സമ്പാദ്യത്തിന്റെ സക്കാത്തിന്റെ പേരിൽ ലോകത്ത് സക്കാത്ത് കൊടുക്കാത്ത മുഴുവൻ മനുഷ്യരും അവരുടെ സമ്പാദ്യങ്ങൾ തകിടുകളാക്കി മാറ്റി ചുട്ടുപഴിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ട ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിലിബിലു അലാ സാഹിബിഹാ അലാ ഖൈരിൻ മാ കാനത്ത് ഇദാ ഹുവ ലം യൂതി ഫിഹാ ഹഖഹ തതഉഹു ബി അഖ്ഫാഫിഹാ. അതായത് ഒരു ഒട്ടകം, ഒട്ടകത്തെ കൈവശമുള്ളവൻ ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കാൻ മാത്രം പരിധി ഉണ്ടായിരുന്നു. അഞ്ചൊട്ടകമുണ്ടെങ്കിൽ ഒരാടിനെ സക്കാത്ത് കൊടുക്കണം. ഒട്ടകങ്ങൾ കയ്യിലുണ്ടായിട്ട് സക്കാത്ത് കൊടുക്കാത്തവനെ ഖിയാമത്ത് നാളിലും ഖബറിലും ആ ഒട്ടകം അവന്റെ അരികിലേക്ക് വരികയും എന്നിട്ട് അതിന് ഭാരമേറിയ അതിന്റെ കാൽപാദങ്ങൾ കൊണ്ട് കാൽക്കുളമ്പുകൾ കൊണ്ട് അവനെ ചവിട്ടി മെതിക്കുകയും ചെയ്യും. അതേപ്രകാരം ബത്തഖത്തിൽ ഖനമു അലാ സാഹിബിഹ, ഒരു ആട്, ആട് ഫാമുകൾ നടത്തിയവൻ 40 ആടുണ്ടെങ്കിൽ ഒരാടിനെ സക്കാത്ത് കൊടുക്കൽ അവന് നിർബന്ധമാണ്. അതിന് മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കണക്കുകൾ മനസ്സിലാക്കി സക്കാത്ത് കൊടുക്കേണ്ട ചുമതല അവനുണ്ട്. എന്നാൽ സക്കാത്തിനെ പറ്റി ചിന്തിക്കാതെ ബിസിനസ് മാത്രം വർദ്ധിപ്പിച്ച് കൂടുതൽ കൂടുതൽ ഫാമുകൾ സ്വന്തമാക്കുക മാത്രം ചെയ്തവൻ, അവന്റെ അരികിലേക്ക് ആട്ടിൻ പറ്റങ്ങൾ വരും. എന്നിട്ടോ അവൻ അതിന്റെ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അത് അതിന്റെ കുളമ്പുകൾ കൊണ്ട് അവനെ ചവിട്ടി മതിക്കുകയും അതിന്റെ കൊമ്പുകൾ കൊണ്ട് അവനെ കുത്തി തുളയ്ക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമ്മു സലമ ബീവിയിലും ധരിക്കപ്പെട്ട ഹദീസിൽ കാണാം, അന്നഹ കാനത്ത് തൽബസു ഔലാഹം മിൻ ദഹബ്, സ്വർണത്തിൽ നിന്നുള്ള ചില ആഭരണങ്ങൾ അവർ ധരിച്ചിരുന്നു. ഫഖാലത്ത് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അകൻസുൻഹു, ഇത് നിധിയാണോ, ഇത് നരകത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ട നിധിയാണോ എന്ന് അവർ ചോദിച്ചു. ഫഖാല, നബി പറഞ്ഞു, ഇദാ അദൈതി സകാതഹു ഫലൈസ ബികൻസിൻ, അതിന് നീ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അത് നിധിയല്ല. അപ്പോൾ നമ്മുടെ അരികിലുള്ള സമ്പാദ്യം, അത് നാണയമാണെങ്കിലും കൃഷിയിലൂടെ വന്ന ഉൽപ്പന്നങ്ങളാണെങ്കിലും ധാന്യങ്ങളാണെങ്കിലും സ്വർണമാണെങ്കിലും വെള്ളിയാണെങ്കിലും വിലയേറിയ മൂല്യമുള്ള ഏത് വസ്തുക്കളാണെങ്കിലും നമ്മുടെ കയ്യിൽ വ്യവഹരിക്കപ്പെടുന്ന സമ്പാദ്യങ്ങൾ ഏതുണ്ടോ ആ സമ്പാദ്യങ്ങൾ വന്ന് അത് കെൻസായി മാറും, നരകത്തിൽ നമുക്കെതിരെ വരും. അതേപോലെ തന്നെ നീണ്ട നാവുകൾ നീട്ടി അവന്റെ കഴുത്തിൽ ചുറ്റി അവനെ തന്നെ കൊത്തിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളായി അവൻ സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിക്കുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് ആ രൂപത്തിലും നരകത്തിൽ അവന് ശിക്ഷയേറ്റു വാങ്ങേണ്ടി വരുമെന്ന് പഠിപ്പിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്വർണവും വെള്ളിയും സമ്പാദ്യമാക്കുന്നത് പോലെ എനിക്ക് നമ്മുടെ നാട്ടിലെ സ്വർണവും വെള്ളിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാണയങ്ങൾ അടിസ്ഥാനപരമായും സ്വർണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സ്വർണത്തിന്റെ ആധാരത്തിലാണ് നമ്മുടെ അരികിൽ കറൻസി ഉള്ളത്. അതായത് നാം വിനിമയം ചെയ്യുന്ന കറൻസി യഥാർത്ഥത്തിൽ കടലാസ് പേപ്പറുകളല്ല, അതേപോലെ നമ്മുടെ നാണയങ്ങൾ ചെമ്പോ മറ്റേതെങ്കിലും ലോഹങ്ങളോ അല്ല, മറിച്ച് അടിസ്ഥാനപരമായത് സ്വർണം തന്നെയാണ്. സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ നാണ്യവിനിമയം. അതുകൊണ്ട് നമ്മുടെ അരികിലുള്ള കറൻസികളെല്ലാം സ്വർണമാണ് എന്ന് തിരിച്ചറിയുക. അത് കെൻസായി മാറിയാൽ നാളെ അതുകൊണ്ട് പഴുപ്പിച്ച് സ്ഥിരി വെക്കപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ ബീവിക്ക് നൽകിയ മറുപടി, നീ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അത് കെൻസല്ല. അതുകൊണ്ട് നമ്മുടെ സക്കാത്ത്, അതിനെപ്പറ്റി നാം നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ബന്ധുക്കളിൽ അത് ആരംഭിക്കണം, അർഹതയുള്ളവർക്ക് നമ്മളത് എത്തിക്കണം. നമുക്ക് നേരിട്ട് എത്തിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ വിശ്വസ്തരായി അത് എത്തിക്കാവുന്ന ഏജന്റുമാരെ നമ്മൾ ഏൽപ്പിക്കണം. അങ്ങനെ നിസ്കാരം പോലെ തന്നെ പ്രാധാന്യമുള്ള ഇസ്ലാമിന്റെ റുക്നായ സക്കാത്ത്, അതിലും യാതൊരു വീഴ്ചയും വരുത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. നരകത്തിന്റെ തീച്ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അത്യധ്വാനവും ഇബാദത്തുകളും നിർവഹിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ഊസീകും സാനിയം വഇയായ ബിതഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ മനഅ ഖൗമൻ സകാത്ത അംവാലിഹിം ഇല്ലാ മുനൂൽ ഖത്റ മിനസ്സമ വലൗലൽ ബഹായിമു ലം യുക്തറു. ഒരു ജനതയും തങ്ങളുടെ സമ്പാദ്യത്തിന്റെ സകാത്ത് നിഷേധിച്ചിട്ടില്ല അവർക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് മഴ നിഷേധിക്കാതെ. അപ്പൊ മഴ ലഭിക്കാതിരിക്കുന്നതും വരൾച്ച വർദ്ധിക്കുന്നതും ഒരു ജനത സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ് എന്ന് കാണാൻ സാധിക്കും. സാമ്പത്തികമായി ഒട്ടും അച്ചടക്കം കാണിക്കാത്ത ഒരു ജനതയായിരുന്നു ഷുഐബ് അലൈഹിസ്സലാമിന്റെ ജനത, അസ്ഹാബുൽ ഐക്കത്ത്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശിക്ഷ അത്യുഷ്ണമായിരുന്നു. അദാബു യൗമി ദുല്ല എന്ന് ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചു, തണൽ ദിനത്തിലെ ശിക്ഷ. എന്തായിരുന്നു ആ ശിക്ഷ? നാട്ടിൽ ഉഷ്ണം വർദ്ധിക്കുന്നു, വീട്ടിനകത്തിരിക്കാൻ വയ്യ, ഒരു നിലക്കും അവർക്ക് തണുപ്പ് ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അവർ മഴമേഘങ്ങൾ വരും, മഴ പെയ്യുമെന്ന പ്രതീക്ഷയിൽ ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടും കൂടി മൈതാനത്തേക്ക് എല്ലാവരും ഇറക്കി ഒരല്പം ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടാൻ. ആഴ്ചകളോളം ചൂടിൽ വെന്തുരുകി
പലരും മരണപ്പെട്ടുപോയി, രോഗങ്ങളുണ്ടായി, പകർച്ചവ്യാധികളുണ്ടായി. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി ആകാശത്ത് മഴക്കാറുകൾ കണ്ടപ്പോൾ എല്ലാവരും മൈതാനത്തേക്ക് ഇറങ്ങി, എല്ലാവരും ഒരുമിച്ച് നിന്നു. ഏതാനും സമയം സത്യവിശ്വാസികളോട് അങ്ങോട്ട് അടുക്കരുത് എന്ന് ശുഐബ് അലൈഹിസ്സലാം പറഞ്ഞു. അവർ മാറി നിന്നു. കാഫിറുകളും മുനാഫിഖുകളും ആ മൈതാനത്ത് മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോൾ ആ മേഘങ്ങൾ കഷ്ണം കഷ്ണങ്ങളായി തീക്കട്ടകളായി അവരിലേക്ക് പതിച്ചു. ഈ ശിക്ഷയാണ് ഖുർആൻ അദാബ് യൗമില്ല. ഖിയാമത്ത് നാൾ വരെയും അള്ളാഹുവിന്റെ ശിക്ഷയെ നാം ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് സക്കാത്ത് നൽകാതിരിക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തിപരമായി മാത്രമല്ല നമ്മുടെ നാടിനും നാശങ്ങൾ ഉണ്ടാക്കും, മഴയില്ലാതാക്കും. കന്നുകാലികളില്ലായിരുന്നെങ്കിലും മഴ ലഭിക്കുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ പാപികളായ മനുഷ്യർ ജീവിച്ചിട്ടും എന്തുകൊണ്ട് അള്ളാഹു മഴ തരുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ കന്നുകാലികളുണ്ട്, അവർ പാപം ചെയ്തവരല്ല, അതുകൊണ്ട് അള്ളാഹു മഴ നൽകുന്നു. അള്ളാഹുവിന്റെ കോപം അതിന്റെ ശരിയായ നിലയിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായും മഴ തന്നെ തടയപ്പെടുമെന്ന താക്കീത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഈ ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ നരകം ഒരു സത്യമാണ് എന്ന ഒരു തിരിച്ചറിവ്, അതിന്റെ നിസ്സാരമായ ശിക്ഷ പോലും നമുക്ക് താങ്ങാൻ കഴിയാത്തതായിരിക്കും. വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്, ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിഷേധിക്കുന്ന അഹങ്കാരികളെല്ലാം തന്നെ നിരാശയിലകപ്പെട്ടു പരാജയപ്പെട്ടു. മിംവറാഇഹി ജഹന്നം, അവന്റെ പിന്നിലുള്ളത് നരകാഗ്നിയാണ്. വയുസ്ഖാമിൻ മാ, വെള്ളം അവനെ അവന്റെ മാംസമുരുക്കിയ നീരുകളിൽ നിന്നാണ് അവൻ കുടിപ്പിക്കപ്പെടുക. യതജറൂഹു, നരകാഗ്നിയിൽ ഉരുക്കിയെടുത്ത സ്വന്തം മാംസം ഉരുക്കിക്കൊണ്ടുവരുന്ന ആ തുർനീര്, ചലവും രക്തവും, അത് കുടിക്കാൻ വേണ്ടി അവൻ ഇറക്കും. വലായക്കാതു യുസീഹുഹു, എന്നാൽ അവനത് താഴോട്ടിറക്കാൻ കഴിയില്ല. വയതീഹിൽ മൗത്ത് മിൻ കുല്ലി മക്കാൻ, നരകത്തിലെ ആ തുർനീര് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മരണം എല്ലാ ഭാഗത്തുകൂടെയും അവന്റെ അരികിലേക്ക് വരുന്ന അങ്ങേയറ്റത്തെ വേദനയായിരിക്കും. വമാഹുബി മയ്യിത്ത്, എന്നാൽ അവിടെ മരണമുണ്ടാവുകയില്ല. വമി വറാഇഹി അദാബുൻ ഖലീദ്, അതിന്റെ പിന്നാലെ അതികഠിനമായ പരുക്കനായ ശിക്ഷ വേറെയുമുണ്ട് എന്ന് സൂറത്ത് ഇബ്രാഹിമിൽ കാണാം. ഈ നരകം സത്യമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പഠിപ്പിക്കപ്പെട്ടതുപോലെ തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, നിങ്ങളിലെ സത്യവിശ്വാസികളും മുബഹിദുകളുമായ ആളുകളിലെ ധനികരിൽ നിന്ന് സക്കാത്ത് ശേഖരിക്കുകയും വതുറദ്ദു അലാ ഫുഖറാഇഹിം, തൗഹീദുള്ള ആളുകളിൽ നിങ്ങളത് വിതരണം ചെയ്യുകയും ചെയ്യുക എന്ന പാഠം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ ഓരോ സന്ധി ബന്ധങ്ങളിലും അള്ളാഹു സദഖ നിശ്ചയിച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസത്തിലും രണ്ടാളുകൾക്കിടയിൽ നീതി പാലിച്ചാൽ അതൊരു സദഖയാണ്. ഒരാളെ ഒരു വാഹനം കയറാൻ സഹായിച്ചാൽ, ഒരു ലിഫ്റ്റ് കൊടുത്താൽ അത് സദഖയാണ്. ഒരാളുടെ ഒരു തലയിൽ വെക്കേണ്ട ഒരു ചാക്കെടുത്ത് അവന്റെ തലയിൽ വെക്കാൻ സഹായിച്ചാൽ അതൊരു സദഖയാണ്. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഒരു സദഖയാണ്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിൽ പങ്കെടുക്കാൻ നടന്നാൽ അതൊരു സദഖയാണ്. വഴിയില്ലെന്നൊരു ദോഷം നീക്കിയാൽ അതൊരു സദഖയാണ്. ഇങ്ങനെ നമ്മുടെ ഓരോ സന്ധിബന്ധങ്ങളിൽ നിർണയിച്ച സദഖയുടെ പ്രാരംഭം നമ്മുടെ വരുമാനത്തിൽ നിന്ന് സകാത്ത് നൽകലും ദാനം ചെയ്യലുമാണ് എന്ന് തിരിച്ചറിയുക നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഈ നാട്ടിലും ഈ പള്ളിയുമായി ബന്ധപ്പെട്ടും ഇതിന്റെ പരിസരങ്ങളിലും തീർച്ചയായിട്ടും സകാത്ത് അർഹിക്കുന്ന സഹോദരങ്ങളുണ്ട്. സകാത്ത് ലഭിക്കാൻ ബന്ധുക്കളിൽ നിന്ന് വകുപ്പില്ലാത്ത, അവസരമില്ലാത്ത, പ്രയാസമനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവരെയും കൂടി നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളുടെ സക്കാത്തിൽ നിന്ന് ഒരു ഓഹരി നമ്മളുമായി ബന്ധപ്പെടുന്ന, നമ്മുടെ കൂടെ ഇവിടെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയും കൂടി കണക്കാക്കി ഉത്തരവാദപ്പെട്ടവർ ഒരു നിശ്ചിതമായ ഓഹരി നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കുടുംബങ്ങളിലെ തൗഹീദുള്ളവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സ്വതക്ക പോലെയല്ല സക്കാത്ത്. സക്കാത്ത് മുവഹിദുകൾക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ, അത് മുവഹിദുകളിൽ നിന്നേ നാം സ്വീകരിക്കുന്നുമുള്ളൂ എന്ന ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ബാധ്യത നിർവഹിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ കൃത്യമായി നിലനിർത്തുക, അത്യുഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ അനുഗ്രഹമായി മഴവർഷം ലഭിക്കാനും നമ്മുടെ ഈ നന്മകൾ അള്ളാഹു ഒരു കാരണമാക്കി മാറ്റട്ടെ. ആത്യന്തികമായി നരകത്തിൽ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, ചുട്ടുവഴിപ്പിക്കുന്ന, ഇസ്തിരി വെക്കുന്ന ആ കഠിനമായ ശിക്ഷയിൽ നിന്നും കൃത്യമായി സക്കാത്ത് നിർവഹിക്കുന്നവരായ കാരണത്താൽ അള്ളാഹു നാം ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരുടെയും സക്കാത്തിന്റെയും സദഖയുടെയും കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ സ്വയാമന വഖിയാമന, അല്ലാഹുമ്മ അർഹം മൗതാന. اللهم اشف مرضانا وارحم موتانا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا مرضا الا شفيته ولا دينا الا قضيته ولا حاجة من حوائج الدنيا والاخره الا قضيتها يا ارحم الراحمين اللهم صل على محمد وعلى ال محمد.